2025 സെപ്റ്റംബർ 24 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. നേതൃത്വത്തിന് മാനദണ്ഡ പ്രായമെന്ന് പറഞ്ഞതാര്? അശോക് മാലിക് എഴുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 ജന്മദിനം ആഘോഷിച്ചപ്പോൾ ബി ജെ പിക്കുള്ളിലും സംഘപരിവാറിലും പ്രായപരിധിയുടെ കാര്യത്തിലുള്ള ഊഹാപോഹങ്ങൾ ശക്തമായി. എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ വിരമിക്കലിലേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയത്തിലെ ദോഷേകൃതൃക്കുകളും വിരൽ ചൂണ്ടി. മോദിയെ വ്യത്യസ്തമായി പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാണ് വിമർശകർ ആരായുന്നത്? ഇവയെല്ലാം നല്ല ചോദ്യങ്ങളാണ്. ജന്മദിനാഘോഷത്തിൻ്റെ സമയത്ത് പ്രതികരണങ്ങൾ ശക്തവും ഏകപക്ഷീയവുമായിരുന്നു. രാഷ്ട്രീയ പ്രവണതകൾക്കപ്പുറം വസ്തുതകളോ സൂക്ഷ്മ വിശകലനമോ കണക്കാക്കാതെ ഏവരും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാഴികക്കല്ലായ ആ പിറന്നാൾ ദിനം കഴിഞ്ഞതിനാൽ ഇനി ഗൗരവത്തോടെയുള്ള വിശകലനം ആവശ്യമാണ്. ഇതിനായി അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും ആധുനിക രാഷ്ട്രീയ സംസ്കാരങ്ങളെക്കുറിച്ചും മോദിയുടെ വ്യക്തിഗത മികവിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. 1990കളിൽ രാഷ്ട്രീയ ആശയവിനിമയത്തിലും പ്രതീകാത്മകതയിലും പ്രകടമായ മാറ്റം വന്നു. ശീതയുദ്ധം അവസാനിച്ചതോടെ പുതിയ പ്രതീക്ഷയും സാമ്പത്തിക വളർച്ചയും കൈവന്നു. രാഷ്ട്രീയത്തെ കൂടുതൽ സാങ്കേതികമായി ജനങ്ങൾ കാണാൻ തുടങ്ങി. അതേസമയം വ്യവസായ പൗരസമൂഹങ്ങൾ കൂടുതൽ സ്വതന്ത്രമാവുകയും ചെയ്തു. തീർച്ചയായും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് സാധ്യമായിരുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ സ്വാധീനം മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലും വളരെ വിശാലമായി അനുഭവപ്പെട്ടു. നേതൃശേഷിയും പ്രായപരിധിയും. അതിൻ്റെ ഫലമായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ യുവാക്കളെ മാത്രം ലക്ഷ്യമിട്ട് പ്രായം കേന്ദ്രീകരിച്ചുള്ള സംസ്കാരവും ഉയർത്തിക്കാട്ടപ്പെട്ടു. രാഷ്ട്രീയക്കാരൻ്റെ അടിസ്ഥാന യോഗ്യതകൾക്ക് മുൻഗണന കുറവായിരുന്നു. അത് അവരുടെ പ്രായവുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഉദാഹരണത്തിന്, ബ്രിട്ടനും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളിൽ വളരെ താഴ്ന്നതും തികച്ചും പരിഹാസ്യവുമായ പ്രായപരിധി മറികടന്നാൽ തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത കുറവായിരുന്നു. ചില ഉദാഹരണങ്ങൾ നോക്കാം. അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ തൻ്റെ 2 ഭരണകാലയളവ് 54 വയസ്സിലും ജോർജ് ഡബ്ല്യു ബുഷ് 62 വയസ്സിലും ബരാക് ഒബാമ 55 പൂർത്തിയാക്കി. തീർച്ചയായും കാലാവധി പരിധികൾ 3 കാലയളവിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ പ്രധാന കാര്യം, പ്രധാന എതിരാളിക്ക് പാർട്ടി പ്രാഥമിക മത്സരത്തിൽ പോലും വിജയിക്കാൻ കഴിയില്ലായിരുന്നു എന്നതാണ്. സംഭാവന ചെയ്യാൻ ധാരാളമുണ്ടായിട്ടും ഒരു തലമുറയിലെ രാഷ്ട്രീയ പ്രതിഭകൾ പാഴായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് ഇത് വിശേഷിപ്പിക്കുന്നു. ബ്രിട്ടനിലും സ്ഥിതി വ്യത്യസ്തമല്ല. ടോണി ബ്ലെയർ 54 വയസ്സിൽ വിരമിച്ചു. കാമറൂൺ 10 ഡൗണിംഗ് സ്ട്രീറ്റ് വിട്ടത് 49 വയസ്സിലാണ്. ഋഷി സുനക് 44 വയസ്സിലും. ഇതിനകം പരിചയസമ്പന്നരായ നേതാക്കളെ പൊതുജീവിതത്തിൽ കണ്ടെത്താനുള്ള സാധ്യത പരിമിതമാണ്. നിയമസഭയിലും ഗവൺമെന്റിലും വർഷങ്ങളോളം പ്രവർത്തിച്ചതിലൂടെ ലഭിക്കുന്ന ബുദ്ധിയും പക്വതയും കണക്കിലെടുക്കുമ്പോൾ യുവാക്കൾക്ക് പ്രാധാന്യമേകുന്ന മാധ്യമ പ്രേരിത സ്വാധീനത്താൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിലപ്പെട്ട നേതൃപ്രതിഭ നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി കണക്കാക്കാനാകും. തിരുത്തപ്പെട്ട പ്രായക്കണക്ക്. ക്രമേണ ബ്രിട്ടനും അമേരിക്കയും ഈ പ്രവണത തിരുത്തി. 1997 2013 ഇടയിൽ ഭരണകാലാവധിയുടെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ശരാശരി പ്രായം 52 വയസ്സായിരുന്നു. 2017 2022 ഇടയിൽ അത് 75 വയസ്സായി ഉയർന്നു. 79 വയസ്സിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ക്ലിന്റനും ഒപ്പം പ്രായമുണ്ട്. ഒബാമയേക്കാൾ ഏകദേശം 15 വയസ്സ് കൂടുതലുമാണ്. ബ്രിട്ടനിൽ ക്ലെയർ സ്റ്റാർമർ 61 വയസ്സിൽ അധികാരമേറ്റു. പ്രധാനമന്ത്രിയായി ഒരു പതിറ്റാണ്ട് പൂർത്തിയായപ്പോൾ ബ്ലെയർ വിരമിച്ച സമയത്ത് ഉള്ളതിനേക്കാൾ 7 വയസ്സ് അധികമാണ് സ്റ്റാമർക്ക്. രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ കൂടുതൽ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായി മാറിയതിനാൽ വോട്ടർമാർ ഗവൺമെൻറ്റിനെ വ്യത്യസ്ത രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. നേതാക്കളിൽ അവർ അന്വേഷിക്കുന്നത് പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള കഴിവുകളല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുവത്വം ഇനി പ്രധാന മുൻഗണനയല്ല. പ്രത്യയശാസ്ത്രപരമായ ഉറപ്പുള്ള കഴിവുള്ള വ്യക്തമായ ആശയങ്ങളുള്ള നേതൃത്വം പ്രായമെന്ന ഘടകത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയിൽ പല പ്രധാനമന്ത്രിമാരും ഈ പ്രായപരിധിക്കപ്പുറം ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ നയിക്കുമ്പോൾ 70കളിലായിരുന്നു PV നരസിംഹറാവു. മോദിയുടെ മുൻഗാമിയായ മൻമോഹൻ സിംഗ് 81 വരെ ഭരണത്തിൽ തുടർന്നു. ഇന്നും കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയും NCPയുടെ ശരത് പവാറുമൊക്കെ 80കളിലും രാഷ്ട്രീയത്തിൽ പ്രധാന സ്ഥാനത്ത് തുടരുന്നു. BJPയുടെ ചരിത്രവും ഇക്കാര്യം പ്രതിഫലിപ്പിക്കുന്നു. 2004 അടൽ ബിഹാരി വാജ്പേയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് പ്രചാരണം നടത്തുമ്പോൾ 79 വയസ്സിലായിരുന്നു. 84 വരെ പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ചു. 80കൾ വരെ അദ്വാനി പാർട്ടിയെ പ്രചരണത്തിലൂടെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ 91 വയസ്സിലാണ് പാർലമെന്ററി ജീവിതം അവസാനിപ്പിച്ചത്. 85 വയസ്സുവരെ മുരളി മനോഹർ ജോഷി പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികൾക്ക് നേതൃത്വം നൽകി. മോദി എന്ന പാക്കേജ്. 2014 മാറ്റം പോലും BJPയുടെ പ്രായ നിയമത്താലല്ല, മറിച്ച് മോദിക്ക് അനുകൂലമായ കരുത്തുറ്റ ജനവിധി നന്നായി പ്രതിഫലിക്കുന്നതിനായി പാർട്ടിയിൽ നടന്ന തലമുറ മാറ്റമായിരുന്നു അത്. പ്രായത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള യാന്ത്രിക സൂത്രവാക്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനം പ്രായമല്ല, ശേഷിയും കഴിവുമാണ്. പ്രായാധിക്യമുണ്ടെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിട്ടും 2024 3 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 200-ലധികം പൊതുസമ്മേളനങ്ങളെ മോദി അഭിസംബോധന ചെയ്തു. മിക്ക ദിവസങ്ങളിലും കൊടും വേനൽക്കാലത്ത് 3-4 പ്രസംഗങ്ങൾക്ക് ശേഷവും ഗവൺമെന്റിന്റെ യോഗങ്ങൾ, നയ അവലോകനങ്ങൾ, തീരുമാനമെടുക്കൽ എന്നിവയ്ക്കായി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുമായിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പോഴും ജോലി ചെയ്യുന്നു. തന്റെ തലമുറയിലെ ഏറ്റവും പ്രതിഭാധനനും ബുദ്ധിപരമായ വേഗത നിലനിർത്തുന്നതുമായ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മോദിയുടെ ജനപ്രതിയുടെ താക്കോൽ അദ്ദേഹത്തിന്റെ പ്രശംസനീയവും നിരന്തരവുമായ പരിണാമവുമാണ്. ഏതു സാഹചര്യത്തിനും അനുയോജ്യനായി മാറാൻ അദ്ദേഹം സ്വയം വീണ്ടും പരിശീലിക്കുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങൾ ജനങ്ങളുടെ ആഗ്രഹങ്ങളോട് പുലർത്തുന്ന സ്ഥിരമായ ബന്ധം, വിദേശകാര്യ സമീപനം, സാമ്പത്തിക ചിന്തകൾ എല്ലാം ചേർന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കാലാനുസൃതനായ രാഷ്ട്രീയ ചിന്തകനായി അദ്ദേഹത്തെ നിലനിർത്തുന്നു. ചില പ്രത്യേക വിഷയങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടുതൽ അറിവുണ്ടായിരിക്കും. പക്ഷേ സമ്പൂർണ്ണ പാക്കേജ് എന്ന നിലയിൽ മോദിക്ക് തുല്യനായി മറ്റൊരാളില്ല. അദ്ദേഹത്തിന് ശേഷം ജനിച്ചവർ ഉൾപ്പെടെ ഫിൻടെക് മുതൽ സെമി കണ്ടക്ടർ വരെയും വളർന്നുവരുന്ന സാങ്കേതിക വിദ്യ മുതൽ വ്യാപാര കരാറുകൾ വരെയുമുള്ള വിഷയങ്ങളിൽ ഏറ്റവും കാലാനുസൃതമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ അദ്ദേഹത്തിൽ വിശ്വാസം പുലർത്തുന്നത്. അതിനാൽ രാഷ്ട്രീയ ജീവിതത്തെയും മോദിയുടെ സ്ഥിരമായ ജനപ്രതീതിയെയും ശരീരത്തിന്റെ പ്രായം മാറുന്നതനുസരിച്ച് വിലയിരുത്തുന്നത് യുക്തിരഹിതവും യാഥാർത്ഥ്യ ബോധമില്ലാത്തതുമാകും. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ്, അത് പ്രായ നിരപേക്ഷതയാണ്. ദി ഏഷ്യ ഗ്രൂപ്പ് പങ്കാളിയും ഇന്ത്യ വിഭാഗം അധ്യക്ഷനുമാണ് ലേഖകൻ. അഭിപ്രായങ്ങൾ വ്യക്തിപരം.